നാമെല്ലാം നാട്ടിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് വിമാനം കയറുമ്പോൾ മനസ്സിലുള്ള ഏക ചിന്ത ഇവിടെ എത്തി എങ്ങനെയെങ്കിലും ഒരു ജോലി സമ്പാദിക്കണമെന്നതാണ്. വളരെ കഷ്ടപ്പെട്ട് ജോലി നേടിയവരും സ്വന്തമായി ബിസിനസ് തുടങ്ങിയവരുമൊക്കെ ഇവിടെ ധാരാളമുണ്ട്. ജോലി ഉപേക്ഷിച്ച് ബിസിനസ്സിലേക്ക് തിരിഞ്ഞ മലയാളികളും ഇവിടെ കുറവല്ല. എന്നാൽ ജോലിയും സ്വന്തം മേഖലയിലുള്ള പ്രവൃത്തി പരിചയവുമൊക്കെ പാടി ഉപേക്ഷിച്ച് മറ്റൊരു മേഖലയിൽ കൈവച്ച് വിജയിച്ച മലയാളികൾ ഇവിടെ വിരളമാണ്. അത്തരത്തിൽ ജോലിയും താമസിച്ചിരുന്ന സംസ്ഥാനവുമൊക്കെ വിട്ട് കാർഷിക മേഖലയിലേക്ക് തിരിഞ്ഞയാളാണ് ക്വീൻസ്ലാൻഡിലുള്ള ബിനു വർഗീസ്. അന്യനാട്ടിൽ വന്ന് കൃഷി ചെയ്യുക എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിശയം തോന്നുന്നുണ്ടാവും അല്ലെ? ചെറുപ്പം തുടങ്ങി കൃഷിയിലുള്ള താല്പര്യമാണ് വിക്ടോറിയയിലെ പബ്ലിക് ട്രാൻസ്പോർട്ടിലുള്ള ജോലി ഉപേക്ഷിച്ച് ക്വീൻസ്ലാൻഡിൽ 200 ഏക്കർ സ്ഥലം വാങ്ങി മുഴുവൻ സമയവും കൃഷിക്കായി മാറ്റിവെക്കാൻ ബിനുവിന് പ്രചോദനമായത്.
ഇത് പെട്ടെന്ന് ഒരു ദിവസം ഇറങ്ങിയതല്ല, കാരണം ഞാൻ വർഷങ്ങളായിട്ട് ഇതിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുകയും റിസർച്ച് ചെയ്യുകയും ഒക്കെ ചെയ്തു. ഞാൻ ഓസ്ട്രേലിയ വന്ന സമയം തന്നെ ഞാൻ കൂടുതലായിട്ട് ഓസ്ട്രേലിയയിലൊക്കെ കറങ്ങുന്ന ഒരു വലിയ ഇഷ്ടത്തിൽ ഉള്ള ഒരാളായിരുന്നു. അങ്ങനെ പോയ കൂട്ടത്തിലാണ് ക്യൂൻസ്ലാൻഡ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റിൽ എത്തപ്പെട്ടത്. അവിടെ വന്നപ്പോൾ എന്നെ മനസ്സിന് വല്ലാതെ സ്വാധീനിച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ട്രോപ്പിക്കൽ വെതർ, പ്രത്യേകിച്ച് നമ്മൾ കേരളക്കാരായതുകൊണ്ട് ഇവിടെ വരുമ്പോൾ നമ്മളുടെ ആ വെതറും പിന്നെ നമ്മൾ കേരളത്തിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ കണ്ടപ്പോൾ അത് മനസ്സിന് ഒരു സന്തോഷം തോന്നി. തന്നെയല്ല, പണ്ടേ കൃഷികളോട് താല്പര്യമുണ്ടായിരുന്നു. ഈ കൃഷി തുടങ്ങണമെന്ന് താല്പര്യമുള്ള സമയം കണ്ടാണ് ഞാൻ രണ്ട് സ്റ്റേറ്റാണ് എനിക്ക് മനസ്സിലേക്ക് വന്നത്, ഒന്ന് നോർത്തേൺ ടെറിട്ടറി, ഒന്ന് ക്യൂൻസ്ലാൻഡ്. പക്ഷെ ക്യൂൻസ്ലാൻഡിനെ കുറിച്ച് കൂടുതൽ എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ജസ്റ്റ് വിസിറ്റിങ്ങിന് വന്നപ്പോഴാണ് റോഡിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ നമ്മുടെ നാട്ടിലെ മാവ്, പ്ലാവ് അങ്ങനെല്ലാം ചുമ്മാ പബ്ലിക്കായിട്ട് നിൽക്കുന്നു, ആർക്കും വേണ്ട ഈ സാധനങ്ങളൊന്നും. അത് കണ്ടപ്പോൾ മനസ്സിന് അങ്ങനെ ആഗ്രഹം തോന്നി ക്യൂൻസ്ലാൻഡ് തന്നെയാണെന്നുള്ള നമുക്ക് പറ്റിയ സ്ഥലമൊക്കെ. പക്ഷെ ക്യൂൻസ്ലാൻഡിൽ എവിടെ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ക്യൂൻസ്ലാൻഡ് വലിയൊരു സ്റ്റേറ്റ് ആണല്ലോ, നമുക്ക് അറിയില്ല എങ്ങനെ എവിടെയൊക്കെയാണ് ഏത് ക്രോപ്പാണ് നമുക്ക് പറ്റിയത്, ഏത് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലേസ് ഏതാണ് എന്ന് നമുക്കറിയില്ല. പക്ഷെ അതൊക്കെ കണ്ടുപിടിക്കാൻ വലിയൊരു ട്രാവൽ നടത്തേണ്ടി വന്നു. ഒരു 1500-2000 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് ഓരോ ഏരിയകള് പോയി നോക്കുകയും കുറെ ഏജന്റുമാരെ വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്ത് കുറെ ഫാമുകളൊക്കെ വിസിറ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഫാർ നോർത്ത് ക്യൂൻസ്ലാൻഡ് ആണ് ഏറ്റവും ബെറ്റർ എന്നുള്ളതാണ് മൊത്തം സ്റ്റഡി ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് കെയ്ൻസിൽ വരികയും കെയ്ൻസ് തൊട്ട് മെക്കേ വരെയുള്ള സ്ഥലം, ബ്രിസ്ബൻ വരെയുള്ള സ്ഥലങ്ങൾ ഞങ്ങൾ ട്രാവൽ ചെയ്യുകയും ചെയ്തു. അങ്ങനെ അതിന്റെ ഭാഗമായിട്ടാണ് കെയ്ൻസിനടുത്തുള്ള ഇൻസ്പെയിൽ എന്നുള്ള ഒരു സ്ഥലം ഞങ്ങൾ കാണുകയും അവിടുത്തെ ഒരു ഏജന്റുമായിട്ട് കോണ്ടാക്ട് ചെയ്യുകയും ഈ പ്ലാന്റേഷനിലേക്ക് ഞങ്ങൾക്ക് വരാൻ ഒരു വഴിയായത് ആ രീതിയാണ്.
എന്നാൽ ഈ കാര്യത്തിൽ ബിനു ഒറ്റയ്ക്കല്ല, കൂടെ രണ്ട് സുഹൃത്തുക്കളും ഉണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള പഴങ്ങൾ നട്ടുവളർത്താമെന്ന ഉദ്ദേശത്തോടെ ആയിരുന്നു ആദ്യം സ്ഥലം വാങ്ങാൻ ശ്രമിച്ചതെങ്കിലും ഇതേക്കുറിച്ച് കൂടുതലായി നടത്തിയ ഗവേഷണവും പഠനവും ഓസ്ഗ്രോ ഫാം എന്ന പേരിൽ വാഴകൃഷി തുടങ്ങാൻ ബിനുവിനെയും കൂട്ടുകാരെയും പ്രേരിപ്പിച്ചു. 100 ഏക്കറിലെ വാഴകൃഷിയിൽ നമ്മുടെ നാടൻ വാഴയും നട്ടുപരീക്ഷിക്കുകയാണ് ഇവർ. നാടിനെ അപേക്ഷിച്ച് ഇവിടെ കൃഷി ഇറക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നും എല്ലാ തരത്തിലും നാട്ടിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടുത്തെ കാർഷിക മേഖലയെന്നും ബിനു വർഗീസ് വിശദീകരിക്കുന്നു.
ആദ്യം വിചാരിച്ചത് ട്രോപ്പിക്കൽ ഫുഡ് ഫാം തുടങ്ങാം എന്നുള്ളൊരു ഐഡിയ ആണ് ആദ്യം മനസ്സിൽ വന്നത്. അതിന്റെ ഭാഗമായിട്ട് കുറെ ഏജന്റുമാരെയൊക്കെ വിളിച്ച് അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്തു, ഫാം ഒക്കെ വിസിറ്റ് ചെയ്തു. വിസിറ്റ് ചെയ്തപ്പോഴേ അവരുടെ അഡ്വൈസും ഫാം ഓണേഴ്സിന്റെ അഡ്വൈസും ഒക്കെ കേട്ടപ്പോൾ അതിനെക്കാട്ടുള്ള ബെറ്റർ വേറെ എന്തെങ്കിലും ക്രോപ്പ് ആയിരിക്കും എന്നുള്ള ആണ് മനസ്സിൽ അന്നേരം തോന്നിയത്. അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ അത് ആ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ആ ബനാനയാണ് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുകയും ആ ഒരു രീതിയിലേക്ക് വരികയും ചെയ്തത്. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ആ ഒരു കൃഷി രീതിയോ ഒന്നും അല്ല, ടോട്ടലി ഡിഫറെന്റ് ആണ് ഇവരുടെ കൾട്ടിവേഷനും എല്ലാം. ഈവൻ ഹാർവെസ്റ്റ് വരെ എല്ലാം വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് നാട്ടിലെ രീതി വെച്ച് നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. തന്നെയുമല്ല ഇവിടുത്തെ ഭയങ്കര റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ എല്ലാം ഒത്തിരി ഒത്തിരി വ്യത്യാസങ്ങളായിരുന്നു. പക്ഷേ 2 വർഷത്തോളം ഞങ്ങൾ ഓൺലൈൻ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യുകയും അതിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുകയും അതുപോലെ തന്നെ ക്യൂൻസ്ലാൻഡിലെ DP അതായത് ഡയറക്ടറേറ്റ് ഓഫ് പ്രൈമറി ഇൻഡസ്ട്രീസ് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യും, അവരിൽ നിന്നുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുകയും ഇപ്പൊ ചെയ്ത് ഞങ്ങൾക്ക് അത് വലിയൊരു അനുഭവമായിരുന്നു. ഞങ്ങൾക്ക് ജോലിക്കാരുണ്ട്, ദിവസം 10-15 ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് ഫാമിൽ. ആ ജോലിക്കാരെ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്, ഇവിടെ കിട്ടാൻ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല. അവരോടൊപ്പം തന്നെ നമ്മളും ഇറങ്ങി ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ ഏത് വെതറായാലും നാട്ടിലെ പോലെയല്ല, വെതറായാലും ആ വെതറിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. ചിലപ്പോഴും നല്ല മഴയുണ്ടായിരിക്കും, വെതർ ആരും പ്രശ്നമാക്കാറില്ല ഇവിടെ. ഇവിടെ കുറെ കൂടി സിസ്റ്റമാറ്റിക് ആണ് അത് വരുമ്പോൾ. നമ്മുടെ നാട്ടിലെ പോലെ വെറുതെ ഉഴുതുമറിച്ച് കൃഷി ചെയ്യുന്ന ഒരു സംവിധാനമല്ല ഇവിടെ. അതുപോലെ തന്നെ വാഴവിത്ത് അങ്ങനെ കൊണ്ട് നടന്ന ഒരു സംവിധാനമല്ല ഇവിടെ. ഇവിടുത്തെ കൾട്ടിവേഷൻ ടോട്ടലി ഡിഫറെന്റ് ആണ് നമ്മുടെ കേരളത്തിലെ കൾട്ടിവേഷനുമായിട്ട് വരുമ്പോൾ. അത് എല്ലാം മിഷനറി ആണ് അതെല്ലാം ചെയ്യുന്നത്. പക്ഷേ അതിന്റെ കൾട്ടിവേറ്റ് ചെയ്യുന്ന അതിന്റെ വാഴവിത്തുകൾക്കുള്ള വ്യത്യാസങ്ങൾ ആണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. വാഴവിത്ത് നമ്മുടെ നാട്ടിലെ ചേന അല്ലെങ്കിൽ ചേമ്പൊക്കെ നടുന്ന പോലെ നാലായിട്ട് മുറിച്ചിട്ടാണ് അതിന്റെ ഓരോ പോർഷൻസ് ആണ് നടുന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു വാഴവിത്ത് അങ്ങനെ കുഴിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ കൾട്ടിവേഷന് മുതൽ എല്ലാത്തിലും വ്യത്യാസമുണ്ട്. അതുപോലെ ഒരിക്കലും ഇതിനകത്ത് ജോലികൾ തീർന്നില്ല. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ വാഴ വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ പിന്നെ അതിന്റെ ഇറിഗേഷന്, ഫെർട്ടിലൈസിങ്, സ്പ്രേയിങ് അങ്ങനെ എന്നും പ്ലാന്റേഷനുള്ള പണിയാണ്, ഒരിക്കലും അവസാനിക്കുന്നില്ല. അപ്പൊ നമ്മുടെ നാട്ടിലെ ആ ഒരു രീതിയിൽ നമുക്ക് ഒരിക്കലും ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല. ആ മെഷീനറികളാണ് കൂടുതലുള്ളത്. ആ ഒരു വ്യത്യാസം നാട്ടിൽ നിന്ന് ശീലിച്ചോളു ആർക്കു പോലും ഇവിടെ വന്നത് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടുത്തെ ആ രീതിയിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇവിടെ ഞങ്ങൾക്ക് ഇപ്പോൾ 200 ഏക്കറാണ്. ഇപ്പോൾ പ്രധാനമായിട്ടും അതിനകത്ത് വാഴ മാത്രമേ ഉള്ളൂ. 100 ഏക്കർ വാഴയുണ്ട്, ബാക്കി 100 ഏക്കർ വേക്കൻ ലാൻഡാണ്. നമുക്ക് എന്ത് വേണമെങ്കിലും അതിനകത്ത് ചെയ്യാൻ പറ്റിയ ഒരു ലാൻഡാണ് ബാക്കി. ഞങ്ങള് മെയിനായിട്ട് ഇവിടെ കൃഷി ചെയ്യുന്ന കാവൻഡിഷ് ബനാനയാണ്. കാരണം ലോക്കൽ മാർക്കറ്റിലെ ഏറ്റവും അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒരു മാർക്കറ്റ് ബനാനയാണ് കാവൻഡിഷ് എന്ന് പറഞ്ഞത്. കാരണം അതിനാണ് മാർക്കറ്റ് കൂടുതലും സെയിൽസ് കൂടുതലും ബനാന കാവൻഡിഷ് ആണ്. പിന്നെ ചെറുതായിട്ട് ഞങ്ങള് ഏത്തവാഴയൊക്കെ വെച്ചിട്ടുണ്ട്.
വളരെ ചിട്ടയോടുകൂടി ഇവിടെ കൃഷി ചെയ്ത ശേഷം ഈ വാഴപ്പഴങ്ങൾ ഒരു ഏജൻസിക്ക് കയറ്റി അയക്കുകയാണ് ഇവർ. ഓസ്ട്രേലിയയിൽ എവിടേക്കും എക്സ്പോർട്ട് ചെയ്യാനുള്ള ലൈസൻസും ബിനുവും കൂട്ടുകാരും ഈ ചുരുങ്ങിയ കാലയളവിൽ നേടിക്കഴിഞ്ഞു.
പ്ലാന്റേഷൻ എസ്റ്റാബ്ലിഷ് പ്ലാന്റേഷൻ ആണ് ഞങ്ങൾ വാങ്ങിച്ചത്. അപ്പൊ ഓൾറെഡി അവരുമായിട്ട് ഡീലുള്ള ഏജൻസീസ് ഉണ്ടായിരുന്നു. അതേ ഏജൻസിമാർ തന്നെ ഇപ്പം ഫോളോ അപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഏത് സ്റ്റേറ്റിലേക്ക് വേണേൽ എക്സ്പോർട്ട് ചെയ്യാനുള്ള ലൈസൻസും നമുക്കുണ്ട്. പക്ഷെ ഞങ്ങൾ എക്സ്പോർട്ട് അങ്ങനെ ചെയ്യുന്നില്ല. കാരണം ഞങ്ങൾ ഒരു ഏജൻസിക്ക് മാത്രമാണ് ഇപ്പോൾ അത് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
നാട്ടിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് കൃഷി എന്ന് ബിനു പറഞ്ഞെങ്കിലും നാട്ടിൽ പഴങ്ങൾക്കും പച്ചക്കറികൾക്കുമൊക്കെ കഠിന വിഷം കുത്തിവെക്കുന്നു എന്ന് കേട്ടുപഴകിയതുകൊണ്ടാവാം ഇവിടെയും കൃഷി ചെയ്യുമ്പോൾ മരുന്നുകളുടെ പ്രയോഗം നടത്താറുണ്ടോ എന്ന് ഞാൻ ചോദിച്ചത്. എന്നാൽ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു മരുന്നും കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കാൻ സാധ്യമല്ലെന്ന് ബിനു എടുത്തു പറയുന്നു.
ഇവിടെ എല്ലാ പെസ്റ്റുകളും ഉണ്ട്, പക്ഷെ അതിന് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. കാരണം ചില പെസ്റ്റ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമത് അതിന്റെ കൂമ്പ് വന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് പടല വീരുന്ന സമയത്ത് തന്നെ പ്ലാസ്റ്റിക് ബാഗുകൾ, ഇതിന് പ്രത്യേകതരം ബാഗുകൾ വരുന്നുണ്ട്. ആ ബാഗ് കൊണ്ട് എല്ലാ കൊലകളും കവർ ചെയ്ത് നിർത്തും. അപ്പോൾ വവ്വാല് മറ്റുള്ള കിളികൾ മുതലായവയുടെ ആക്രമണത്തിൽ നിന്ന് അതിന്റെ രക്ഷപ്പെടും. പിന്നെ ഇതിന് കൂടുതൽ ഹീറ്റ് കിട്ടുമ്പോൾ, പുറത്തുനിന്നുള്ള ചൂട് കിട്ടുമ്പോൾ ഇത് പെട്ടെന്ന് വിളയുകയും ചെയ്യും. കാരണം പാകമായി കിട്ടുകയും ചെയ്യും. പെസ്റ്റിസൈഡ് യൂസ് ചെയ്യാം, പക്ഷെ ഇതിനു വേണ്ടി മാത്രമുള്ള കെമിക്കൽസും അല്ലെങ്കിൽ അങ്ങനെയുള്ള മരുന്നുകൾ മാത്രമാണ് ഇവിടുത്തെ മാർക്കറ്റിൽ ഇറക്കുന്നത്. വേറെ പുറത്തുനിന്നുള്ള ഒരു മരുന്നുകൾ ഉപയോഗിക്കുന്നത്, കാരണം ഇവിടെ ശരിക്കും ഒരു പരീക്ഷയ്ക്ക് ശേഷം മാത്രമാണ് ഇത് ഫാർമേഴ്സിന് ഇവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള മരുന്നുകൾ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള മരുന്നുകൾ മാത്രമേ മാർക്കറ്റിൽ അവൈലബിൾ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കഴിക്കും. ഇപ്പം നമ്മുടെ നാട്ടിലെന്നും കാണുന്നതാണ് തമിഴ്നാട്ടിൽ വരുന്ന പച്ചക്കറികളിലെ നിയന്ത്രണമില്ലാതെ സ്പ്രേ ചെയ്യും, അതുപോലെ നിരോധിച്ച മരുന്നുകൾ സ്പ്രേ ചെയ്യുകയൊക്കെ ചെയ്യും. ഇവിടെ അങ്ങനത്തെ രീതിയില്ല. കൗൺസിൽ അംഗീകരിച്ച മരുന്നുകൾ മാത്രമേ നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം സ്പ്രേ ചെയ്യുന്നുണ്ട് എല്ലാ മരുന്നുകളും. ഇത് വിത്ത് വെക്കുന്ന സമയം തൊട്ട് കുറെ വെട്ടുന്ന സമയം വരെയും അനേകം കെമിക്കലുകൾ അല്ലെങ്കിൽ അനേകം മരുന്നുകൾ സ്പ്രേ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും ഹെൽത്തിനെ ബാധിക്കുന്നതല്ല.
മാത്രമല്ല കാർഷിക വിളവ് ശ്രദ്ധയോടെയാണോ സംരക്ഷിക്കപ്പെടുന്നത് എന്നറിയാനും വേണ്ട നിർദ്ദേശങ്ങൾ നൽകാനും സർക്കാരിന്റെ ഭാഗത്തുനിന്നും തങ്ങൾക്ക് നല്ല പിന്തുണ ലഭിക്കുന്നുണ്ടെന്നും ബിനു ചൂണ്ടിക്കാണിക്കുന്നു.
ഗവൺമെന്റ് നമ്മളുടെ എല്ലാ കാര്യത്തിലും ഫുൾ സപ്പോർട്ടാണ്. ബനാന കൗൺസിൽ എപ്പോഴും ഫാമിൽ വരികയും നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരികയും ഇൻസ്പെക്ഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു കൃഷി അല്ലെങ്കിൽ അഗ്രികൾച്ചർ കൗൺസിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം ഇവിടെ തന്നെ ബനാന ഫാമേഴ്സിന്റെ ഒരു അസോസിയേഷനാണ് അത് കൗൺസിൽ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്തിൽ നമ്മൾ മെമ്പർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ബെനിഫിറ്റുകൾ കിട്ടുന്നുണ്ട് അതിനകത്ത് നിന്ന്. കാരണം നമുക്കുള്ള അഡ്വൈസുകൾ കിട്ടുന്നുണ്ട്. പിന്നെ ഗവൺമെന്റിന് എന്തെങ്കിലും നമുക്ക് ബെനിഫിറ്റ് വേണമെങ്കിൽ അവർ നമുക്ക് വേണ്ടി അവർ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പം നമ്മൾ അതിനകത്ത് മെമ്പർ അല്ലെങ്കിൽ പോലും അവർ നമ്മുടെ ഫാം വിസിറ്റ് ചെയ്യും. ലീഗലായിട്ട് അല്ലാത്ത രീതികളിൽ എന്തെങ്കിലും മെഡിസിൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും പെസ്റ്റിസൈഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊക്കെ അന്നേരം അവരെ വാൺ ചെയ്യും. അതുപോലെ തന്നെ ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രൈമറി ഇൻഡസ്ട്രീസിൽ അവരും വരുന്നുണ്ട്, നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരുന്നുണ്ട്. അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് മാത്രമേ നമുക്ക് ഏത് കൾട്ടിവേഷനും നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അവര് എപ്പോഴും ഇൻസ്പെക്ഷൻ വരും. അതിനകത്തുള്ള ലീവ്സ് ചിലപ്പം ഡ്രൈ ആകും, അങ്ങനെ നിൽക്കാൻ പാടില്ല, അത് ക്ലീൻ ആക്കണം. അതുപോലെ എല്ലാ രീതിയിലും അവർ തരുന്ന ആ റൂൾസ് ആൻഡ് റെഗുലേഷനിൽ കൂടെ മാത്രമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. നാട്ടിലെ പോലെ നമുക്ക് എന്തും എങ്ങനെയും ചെയ്യാമെന്നുള്ള അത് ഒരിക്കലും ഇവിടെ അത് പറ്റത്തില്ല. അതൊരു വലിയൊരു വ്യത്യാസമാണ് നമ്മുടെ നാടും ഇവിടുത്തെ രീതി.
ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല ബിനുവിന്റെയും സുഹൃത്തുക്കളുടെയും കൃഷിയോടുള്ള കമ്പം. ഭാവിയിൽ പല പദ്ധതികൾക്കും തയ്യാറെടുക്കുകയാണ് ഇവർ. ഇതിനു മുന്നോടിയായി കുറച്ച് കപ്പ, ചേമ്പ് തുടങ്ങിയ നാടൻ കിഴങ്ങ് വർഗ്ഗങ്ങൾ നട്ടുപരീക്ഷിക്കുകയാണ് ഇവിടെ. ഇത് വിജയിച്ചാൽ ഇനി ഭാവിയിൽ വൻതോതിൽ ഇവയും കൃഷി ചെയ്യാനാണ് ബിനുവിന്റെയും കൂട്ടുകാരുടെയും പദ്ധതി.
ഫ്യൂച്ചറിൽ പല ഐഡിയാസ് ഉണ്ട് മനസ്സിൽ, പക്ഷെങ്കിലും നമ്മൾ എത്രത്തോളം അത് പ്രാബല്യത്തിലേക്ക് വരും എന്നുള്ളത് നമ്മൾ അതിനെ കുറിച്ച് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കേരളത്തിന്റെ കൃഷികൾ, അതായത് കപ്പ, ചക്ക അങ്ങനെയുള്ള സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടും ഞങ്ങൾ പരീക്ഷണമെന്ന രീതിയിൽ ഒരു 100 മൂട് കപ്പ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്, ചേന നട്ടിട്ടുണ്ട്, ചീമച്ചേമ്പ് നട്ടിട്ടുണ്ട്, അങ്ങനെ പല പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്.
വാഴപ്പഴത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ വാഴയിലയുടെയും മലയാളികൾക്ക് പ്രിയപ്പെട്ട വാഴച്ചുണ്ടിന്റെയും കാര്യം ഞാൻ അന്വേഷിച്ചു. വാഴപ്പഴത്തിനൊപ്പം ഇവ വിൽക്കാൻ അത്ര എളുപ്പമല്ല ഇവിടെ എന്ന് ബിനു പറയുന്നു. കൂടാതെ നമ്മുടെ പ്രിയപ്പെട്ട വാഴച്ചുണ്ടിന് ഇവിടെ മാർക്കറ്റ് ഇല്ലെന്നും വെറുതെ ഒടിച്ചു കളയുകയാണ് സാധാരണയായി ചെയ്യാറുള്ളതെന്നും ബിനു കൂട്ടിച്ചേർത്തു.
കെയിൻസ് മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ വാഴച്ചുണ്ട് ഇഷ്ടം പോലെ കാണാം. ഇവിടെ വെറുതെ ഒടിച്ചു കളയുന്ന ഒരു സംഭവമാണ് ഈ വാഴച്ചുണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അത് പോലും കെയിൻസ് മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ $2 അതിന് കൊടുക്കണം. ഇവിടെ ആർക്കും വാല്യൂ ഇല്ലാത്തൊരു സാധനമാണ്. പക്ഷെ ഞങ്ങളത് മാർക്കറ്റിൽ ചെയ്യാൻ സാധിക്കത്തില്ല. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതിന്റെ കൂമ്പ് വരുന്ന സമയത്ത് തന്നെ ഈ കൂമ്പിൽ ഇഞ്ചക്ട് ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട് ഇവിടെ. അപ്പൊ ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ഹോൾ വരും. ആ ഹോൾ വരുന്ന സാധനം പിന്നെ നമുക്ക് ഒരിക്കലും മാർക്കറ്റ് ചെയ്യാൻ പറ്റത്തില്ല.
എന്നാൽ ഓസ്ഗ്രോ ഫാമിൽ നിന്നും വെട്ടിയെടുത്ത വാഴയിലയിലാണ് കെയിൻസിലെ മലയാളി സമൂഹം സദ്യയുണ്ടത് എന്ന സന്തോഷത്തിലാണ് ബിനു.
ഈ പ്രാവശ്യം കെയിൻസില് ഒരു മലയാളി അസോസിയേഷൻ ഉണ്ട്. അവര് ഞങ്ങളെ സമീപിക്കുകയും ഞങ്ങൾ അവർക്ക് വാഴയില ഫ്രീ ആയിട്ട് കൊടുക്കുകയും ചെയ്തായിരുന്നു. അവരതിനകത്ത് ഓണസദ്യ കഴിക്കുകയും ചെയ്തിരുന്നു.
ജോലിയും സ്വന്തം മേഖലയും ഒക്കെ ഉപേക്ഷിച്ചാണ് ഈ കാർഷിക മേഖലയിലേക്ക് തിരിഞ്ഞതെങ്കിലും ഇതാണ് ബിനുവിന് ഏറ്റവും സന്തോഷവും മനസുഖവും നേടിക്കൊടുക്കുന്നത്. കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ഒക്കെ ലഭിച്ച പൂർണ്ണ പിന്തുണയാണ് ബിനുവിന് കൃഷിയിലേക്കുള്ള പ്രചോദനവും. അതുകൊണ്ട് തന്നെ ജോലി ഉപേക്ഷിച്ചതിലോ സ്വന്തം പ്രവൃത്തി മേഖല വിട്ടതിലോ ബിനുവിനൊട്ടും തന്നെ വിഷമമില്ല. മറിച്ച് ഇതാണ് തനിക്ക് ഏറ്റവും അനുയോജ്യമായ ജോലി എന്ന് ബിനു തിരിച്ചറിഞ്ഞു.
നമുക്ക് മനസ്സിന് സംതൃപ്തി കിട്ടുന്ന ഏത് ജോലി ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളെ മലയാളികളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ജോലിയും ചെയ്യാനെ കൊണ്ട് താല്പര്യവും സന്തോഷമുള്ള, പ്രത്യേകിച്ച് അഗ്രികൾച്ചറിലേക്ക് ആരും കടക്കാറില്ലാത്തൊരു മേഖലയായിരുന്നു. അഗ്രികൾച്ചറിലേക്ക് വരുമ്പോൾ അത് ഒത്തിരി റിസ്ക് ഉണ്ട്, അതിനകത്തിലെ ഹാർഡ് വർക്കാണ്, അങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ അതൊരു ചലഞ്ചായിരുന്നു. അപ്പൊ അത് ഇഷ്ടവും കൂടെ ആയിരുന്നു. കാരണം എന്നാൽ ആരും പോകാത്തൊരു മേഖലയിലേക്ക് പോകാനായിരുന്നു എനിക്ക് കൂടുതൽ ആഗ്രഹം. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഈ കൃഷിയിലേക്ക് കൂടുതൽ വരാൻ ആഗ്രഹിച്ചതും വന്നതും. എല്ലാ ഭാഗത്തുനിന്നും നല്ല സപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും ആൾക്കാർ വിളിച്ച് ഇതിനെ കുറിച്ച് അനേക ആൾക്കാർ അന്വേഷിക്കുന്നുണ്ട്. വലിയ റിസ്ക് ആയിരുന്നു ജോലി വിട്ടിട്ട് ഇതിലേക്ക് ഇറങ്ങുക എന്നുള്ളത്. കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ പ്രത്യേകിച്ച് ക്യൂൻസ്ലാൻഡിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാല് ഒത്തിരി പ്രകൃതിക്ഷോഭങ്ങളൊക്കെ വരുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അത് വലിയ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് നമ്മൾ ബിഗിനേഴ്സ് ആയതുകൊണ്ട് ഇതിൽ ഒത്തിരി റിസ്ക് ഫാക്ടറുകളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിലും നമ്മളൊരു ചലഞ്ച് ആയിട്ട് എടുത്തു. ഈ 6 മാസത്തിനുള്ള ഒത്തിരി ഫാമിലീസ് മെൽബണിൽ നിന്ന് വന്ന് വിസിറ്റ് ചെയ്ത് പോയിട്ടുണ്ട് ഞങ്ങളെ. ഞങ്ങൾ വിസിറ്റ് ചെയ്യാം. അപ്പൊ അവരെ ഒത്തിരി സന്തോഷത്തോടെ പോകണം. പിന്നെ എപ്പോ വേണ്ടാലും വന്ന് നമ്മളെ വിസിറ്റ് ചെയ്യാം. ഒരു റെസ്ട്രിക്ഷൻസ് ഇല്ല.
SBS റേഡിയോയ്ക്ക് വേണ്ടി സൽവി മനീഷ്.